ஓம் சாந்தி. 20/2/2026 பிரபாத முரளி மதுபன். மதுரமாய குட்டிகளே, நீங்கள்க்கு சம்பாதிக்கானுள்ள தாற்பயம் வளரம் உண்டாயிருக்கணும். ஈ படிப்பில் தன்னையான சம்பாத்தியம் உள்ளது. சோத்யம்: ஞானமில்லாத்த ஏது சந்தோஷத்தின் காரியமான விக்னரூபமாகிறது? உத்தரம்: சாட்சாத்காரம் உண்டாவது என்னது சந்தோஷத்தின் காரியமான. என்னால் யதார்த்த ரீதியிலுள்ள ஞானமில்லெங்கில் ஒன்னுகூடி சம்சயம் உண்டாகுது. ஆர்க்கெங்கிலும் பாபையுடைய சாட்சாத்காரம் உண்டாயி பிந்துவினை கண்டு எங்கில் எந்த மனசிலக்க? அவர் ஒன்னுகூடி சம்சயிக்கும். அதனால் ஞானமில்லாதையுள்ள சாட்சாத்காரத்தில் ஒரு லாபவும் இல்ல. இதில் ஒன்னுகூடி மாயையுடைய விக்னங்கள் உண்டாயிக்கொண்டிருக்கும். பலர்க்கும் சாட்சாத்காரத்தின்டே தலகீழாய லஹரியும் உண்டாகாறுண்டு. கீதம் பாக்யம் உணர்த்தி வந்திருக்கோ. ஓம் சாந்தி. மதுரமதுரமாய ஆத்மீய குட்டிகள் கீதம் கேட்டு, புதியவரும் பழையவரும் கேட்டு, குமாரன்மரும் கேட்டு. இது பாடசாலையாணுன. பாடசாலையிலூட எந்தெங்கிலுமொக்கே பாக்யம் உண்டாகாறுண்டு. மற்ற வித்யாலயங்களில் அநேக பிரகாரத்திலுள்ள பாக்யமான உள்ளது. சிலர் சர்ஜனாய் மாறான் வேண்டி, சிலரானெங்கில் வக்கீலாய் மாறான் வேண்டியுள்ள பாக்யம் உண்டாக்குண்டு. பாக்யத்தை லட்சியமென்னு பரையின்னது. பாக்யம் உண்டாக்காது பாடசாலையில் எந்த படிக்கானான? இப்போ இவட குட்டிகள்க்கறியாம் நம்மளும் பாக்யம் உண்டாக்குவான் வேண்டி வந்திருக்கையான என்ன. புதிய லோகத்திலேக்கு வேண்டி தன்ட ராஜ்ய பாக்யம் உண்டாக்கான் வந்திருக்கையான. ஈ ராஜ்ய பாக்யம் புதிய லோகத்திலேக்கு வேண்டியான. பாக்கியெல்லாம் பழைய லோகத்திலேக்கு வேண்டியான. மனுஷர் பழைய லோகத்திலேக்கு வேண்டி வக்கீலும் என்ஜினியரும் சர்ஜனும் எல்லாமாய் மாறுனு. அங்கனையாயி இப்போ பழைய லோகத்தில் வளர குறச்சு சமயம் மாத்தமே உள்ளு. இதெல்லாம் தான் இல்லாதாகும். மட்டெல்லா பாக்யவும் ஈ மிருத்யு லோகத்திலேக்கு வேண்டி உள்ளதான. அதாயது ஈ ஜென்மத்திலேக்கு வேண்டியான. நீங்கள ஈ படிப்பு புதிய லோகத்திலேக்கு வேண்டியான. நீங்கள் புதிய லோகத்திலேக்கு வேண்டி பாக்யம் உண்டாக்கான் வந்திருக்கையான. புதிய லோகத்தில் நீங்களுக்கு ராஜ்ய பாக்யம் லபிக்கும். ஆரானு படிப்பிக்கிறது? பரிதி இல்லாத அச்சன். ஈ அச்சனில் நின்று தன்னை சம்பத்து நேடணும். எங்கனையானோ டாக்டரில் நின்று டாக்டருடைய சம்பத்து பிராப்தமாக்குனது, அதெல்லாம் ஈ ஜென்மத்தை சம்பத்தான. ஒன்னு அச்சனில் நின்று சம்பத்து லபிக்கணும், மட்டொன்னு தன்ட படிப்பிலூடையுள்ள சம்பத்து. சரி, பின்னீடு விருத்தராகும்போ குருவிட் அடுத்தேக்கு போகுது. அப்போ எந்த ஆகிரிக்கிறது? பரையு, நமக்கு சாந்தி தாமத்திலேக்கு போகானுள்ள படிப்பு நல்கூ என்ன. நமக்கு சதுகதி நல்கூ. ஈ கலியுகத்தில் நின்று முக்தமாக்கி சாந்தி தாமத்திலேக்கு கொண்டு போகு. ஈ ஜென்மத்தேக்கு அச்சனில் நின்று சம்பத்து லபிக்கணும், டீச்சரில் நின்று சம்பத்து லபிக்கணும். என்னால் குருவில் நின்று ஒன்னும் லபிக்கல. டீச்சரில் நின்று படிச்சு எந்தெங்கிலுமொக்கே சம்பத்து பிராப்தமாக்குன்னு. டீச்சராய் மாறாம், தைக்கிற டீச்சராவையும் செய்யாம். எந்தால் உபஜீவன மார்க்கம் வேணமல்லோ. அச்சனில் நின்னுள்ள சம்பத்து உண்டாயிட்டும் அவனவன் சம்பாத்தியம் உண்டாக்கன் வேண்டி படிக்கணும். குருவில் நின்று ஒரு சம்பாத்தியவும் உண்டாகல. சரியான சிலரெல்லாம் கீத வளர நல்ல ரீதி படிச்சு பின்னீடு கீதையை குறிச்சு பிரபாஷணங்கள் எல்லாம் செய்யுண்ட. இதெல்லாம் அல்பகாலத்தை சுகத்தின் வேண்டியான. இப்போ ஈ மிருத்யு லோகத்தில் குறச்சு சமயம் மாத்தமே உள்ளு. பழைய லோகம் இல்லாதாகணும். நீங்கள்க்கறியாம் நம்ம புதிய லோகத்திலேக்குள்ள பாக்யம் உண்டாக்கான் வந்திருக்கையான. ஈ பழைய லோகம் இல்லாதாகணும். അച്ഛന്റെയും അവനവന്റെയും സമ്പാദ്യമെല്ലാം ഭസ്മമാകും, കൈ കാലിയാകും. ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി സമ്പാദിക്കണം. പഴയ ലോകത്തിലെ മനുഷ്യർക്ക് ഈ സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല. പുതിയ ലോകത്തിലേക്ക് വേണ്ടി സമ്പാദിപ്പിക്കുന്നത് ശിവബാബയാണ്. ഇവിടെ നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി ഭാഗ്യമുണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. ശിവബാബ തന്നെയാണ് നിങ്ങളുടെ അച്ഛനും ടീച്ചറും സത്ഗുരുവും. ബാബ വരുന്നത് തന്നെ സംഗമത്തിലാണ്. ഭാവിയിലേക്ക് സമ്പാദിക്കാൻ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ ബാക്കി കുറച്ച് ദിവസങ്ങളാണ് ഉള്ളത്. ഇത് ലോകത്തിലെ മനുഷ്യർക്ക് അറിയില്ല. പുതിയ ലോകം ഇനി എപ്പോൾ വരാനാണ്? ഈ ബ്രഹ്മകുമാരിമാർ പറയുന്നതെല്ലാം അന്ധവിശ്വാസമാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ളവരും ഒരുപാട് പേരുണ്ട്. അച്ഛൻ പറയുന്നു, പുതിയ ലോകത്തിന്റെ സ്ഥാപന നടക്കുന്നു. കുട്ടി പറയും, ഇത് അന്ധവിശ്വാസമാണെന്ന്. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, പുതിയ ലോകത്തിലേക്ക് വേണ്ടി ഇതാണ് നമ്മുടെ അച്ഛനും ടീച്ചറും സത്ഗുരുവും. ബാബ വരുന്നത് തന്നെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകാനാണ്. ഭാഗ്യത്തിലില്ലാത്തവർ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഒരു വീട്ടിൽ തന്നെ പത്നി പഠിക്കും, പതി പഠിക്കില്ല. കുട്ടികൾ പഠിക്കും, മാതാപിതാക്കൾ ഇത് പഠിക്കില്ല. ഇങ്ങനെയുള്ള വീടുമുണ്ടാകുന്നു. തുടക്കത്തിൽ മുഴുവൻ കുടുംബത്തിലുള്ളവരും വന്നിരുന്നു. എന്നാൽ മായയുടെ കൊടുങ്കാറ്റേൽക്കുന്നതിലൂടെ ആശ്ചര്യപൂർവം കേട്ട് പറഞ്ഞുകൊടുത്ത് പിന്നെ ബാബയെ ഉപേക്ഷിച്ചു പോകുന്നു. ഇങ്ങനെയും പറയാറുണ്ട്, ആശ്ചര്യപ്പെടുത്തി കേൾക്കും, ബാബയുടേതായി മാറും, പഠിപ്പ് പഠിക്കും, എന്നിട്ടും അയ്യോ ഡ്രാമയുടെ ഭാവി. ബാബ സ്വയം പറയുന്നു, അയ്യോ ഡ്രാമ, അയ്യോ മായ എന്ന്. ഇതെല്ലാം ഡ്രാമയുടെ കാര്യം തന്നെയല്ലേ? സ്ത്രീയും പുരുഷനും പരസ്പരം വിവാഹമോചനം നൽകുന്നു. കുട്ടികൾ അച്ഛന്റെ കൈ ഉപേക്ഷിക്കുന്നു. ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവിടെ വേർപിരിയാൻ സാധിക്കില്ല. ബാബ വന്നിരിക്കുന്നത് കുട്ടികളെ സത്യമായ സമ്പാദ്യം ഉണ്ടാക്കിക്കാനാണ്. അച്ഛൻ ആരെയും ചെളിക്കുഴിയിൽ വീഴ്ത്തില്ലല്ലോ. ബാബ പതിത പാവനനും ദയാമനസ്കനുമാണ്. ബാബ വന്നാണ് ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കുന്നത്. വഴികാട്ടിയായി മാറി കൂടെ കൊണ്ടുപോകുന്നവനാണ്. ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോകാം എന്നൊരു ലൌകിക ഗുരുവും പറയില്ല. ഇങ്ങനെയുള്ള ഗുരുവിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഗുരുക്കന്മാരോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങളുടെ ഇത്രയധികം ശിഷ്യന്മാരെല്ലാം ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഈ ശിഷ്യന്മാരെയും കൂടെ കൊണ്ടുപോകുമോ? ഞാൻ എന്റെ എല്ലാ ശിഷ്യന്മാരെയും കൂടെ കൊണ്ടുപോകാം എന്നാരും പറയില്ല. ഇത് സാധ്യമല്ല. ഞാൻ നിങ്ങളെല്ലാവരെയും മുക്തിധാമത്തിലേക്കും നിർവാണധാമത്തിലേക്കും കൊണ്ടുപോകാമെന്ന് ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കില്ല. ഞങ്ങളെ അങ്ങ് കൂടെ കൊണ്ടുപോകുമോ എന്നാർക്കും ചോദിക്കാനും സാധിക്കില്ല. ശാസ്ത്രങ്ങളിൽ ഭഗവാനു വാചയുണ്ട്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന്. കൊതുകിൻ കൂട്ടത്തിന് സമാനം എല്ലാവരും പോകുന്നു. സത്യുഗത്തിൽ കുറച്ചു മനുഷ്യർ മാത്രമേയുള്ളൂ. കലിയുഗത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്. ശരീരം ഉപേക്ഷിച്ച് ബാക്കി എല്ലാ ആത്മാക്കളും കണക്കുകളെല്ലാം ഇല്ലാതാക്കി തിരിച്ചുപോകുന്നു. ഓടിപ്പോവുക തന്നെ വേണം. ഇത്രയും മനുഷ്യർക്ക് ഇവിടെ വസിക്കാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിയാം. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. ഈ ശരീരം ഉപേക്ഷിക്കണം. താങ്കളും മരിച്ചു, ലോകവും മരിച്ചു. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഈ പഴയ ശരീരം ഉപേക്ഷിക്കണം. ഈ ലോകവും പഴയതാണ്. എങ്ങനെയാണോ പഴയ വീട്ടിലിരിക്കുമ്പോൾ തന്നെ പുതിയ വീട് തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ബുദ്ധി പുതിയ വീട്ടിലേക്ക് പോകും. ഈ വീട്ടിൽ ഇതുണ്ടാക്കണം, ഇത് ചെയ്യണം എന്നെല്ലാം. മുഴുവൻ മമത്വവും പഴയതിൽ നിന്നും ഇല്ലാതായി പുതിയതിലേക്കാകുന്നു. അത് പരിധിയുള്ള കാര്യമാണ്. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. പഴയ ലോകത്തിനോട് മമത്വം ഇല്ലാതാക്കി പുതിയ ലോകത്തിലേക്ക് വെക്കണം. പഴയ ലോകം ഇല്ലാതാകുമെന്നറിയാം. പുതിയ ലോകം സ്വർഗമാണ്. സ്വർഗത്തിൽ നമ്മൾ രാജ്യഭാഗ്യം പ്രാപ്തമാക്കുന്നു. എത്രത്തോളം യോഗത്തിലിരിക്കുന്നുവോ, ജ്ഞാനം ധാരണ ചെയ്യുന്നുവോ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുവോ, അത്രത്തോളം സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കും. വളരെ വലിയ പരീക്ഷയാണ്. നമ്മൾ സ്വർഗത്തിലെ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സമ്പത്ത് പ്രാപ്തമാക്കുന്നു. ധനവാനായി മാറുന്നത് നല്ലതല്ലേ? ഉയർന്ന ആയുസ് ലഭിച്ചുവെങ്കിൽ നല്ലതല്ലേ? എത്രത്തോളം സൃഷ്ടിചക്രത്തെ ഓർമ്മിക്കുന്നുവോ, തനിക്ക് സമാനമാക്കി മാറ്റുന്നുവോ, അത്രത്തോളം ലാഭമുണ്ട്. രാജാവായി മാറണമെങ്കിൽ പ്രജയും ഉണ്ടാക്കണം. പ്രദർശിനിയിൽ ഇത്രയും പേർ വരുന്നു. അവരെല്ലാം പ്രജകളായി മാറിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവിനാശിയായ ജ്ഞാനത്തിന്റെ വിനാശം ഉണ്ടാകുന്നില്ല. ബുദ്ധിയിലുണ്ട്, പവിത്രമായി മാറി പവിത്രമായ ലോകത്തിന്റെ അധികാരിയായി മാറണം. പുരുഷാർത്ഥം കൂടുതൽ ചെയ്യുകയാണെങ്കിൽ പ്രജയിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചു പ്രജകളെ ഉണ്ടാകൂ. നമ്പർ വൈസാണല്ലോ. രാമരാജ്യത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവണരാജ്യം വിനാശമാകും. സത്യുഗത്തിൽ ദേവതകൾ മാത്രമായിരിക്കും. ബാബു മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഓർമ്മയുടെ യാത്രയിലൂടെ നിങ്ങൾ സത്വപ്രധാന ലോകത്തിന്റെ അധികാരിയായി മാറും. അവിടെ രാജാവും പ്രജകളുമെല്ലാം അധികാരികളാണ്. പ്രജയും പറയുന്നു, നമ്മുടെ ഭാരതം ഏറ്റവും ഉയർന്നതാണ്. വാസ്തവത്തിൽ ഭാരതം വളരെ ഉയർന്നതായിരുന്നു. ഇപ്പോളില്ല. എന്നാൽ തീർച്ചയായും ഉയർന്നതായിരുന്നു. ഇപ്പോൾ തികച്ചും ദരിദ്രമായിരിക്കുന്നു. പ്രാചീന ഭാരതം ഏറ്റവും ധനവാനായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ഭാരതവാസികൾ ഏറ്റവും ഉയർന്ന കുലത്തിലുള്ളവരായിരുന്നു. മറ്റാരെയും ദേവത എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഈ ജ്ഞാനം പഠിക്കുന്നു. പിന്നീട് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കണം. മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. നിങ്ങളുടെ അടുത്ത് ചിത്രങ്ങളുണ്ട്. നിങ്ങൾക്ക് തെളിയിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും ദേവീ ദേവതകൾ എങ്ങനെ പദവി പ്രാപ്തമാക്കി എന്ന്. തീയതിയും സമയവും നിങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ശിവബാബയിൽ നിന്നും ഇവർ വീണ്ടും ഈ പദവി പ്രാപ്തമാക്കുകയാണ്. ശിവന്റെ ചിത്രവുമുണ്ട്. ശിവൻ പരമപിത പരമാത്മാവാണ്. ബാബ പറയുന്നു, ബ്രഹ്മാവിലൂടെ നിങ്ങൾക്ക് യോഗബലത്തിലൂടെ 21 ജന്മത്തേക്കുള്ള സമ്പത്താണ് പ്രാപ്തമാകുന്നത്. നിങ്ങൾക്ക് സൂര്യവംശി ദേവീ ദേവതകളുടെ വിഷ്ണുപുരിയിലെ അധികാരിയായി മാറാൻ സാധിക്കും. ശിവബാബ ബ്രഹ്മാവാകുന്ന ദാതയിലൂടെയാണ് ഈ സമ്പത്ത് നൽകുന്നത്. ആദ്യം ബ്രഹ്മാവിന്റെ ആത്മാവാണ് കേൾക്കുന്നത്. ആത്മാവ് തന്നെയാണ് ധാരണ ചെയ്യുന്നത്. മുഖ്യ കാര്യം തന്നെ ധാരണ ചെയ്യുന്നതിന്റെയാണ്. ചിത്രം ശിവന്റെയാണ് കാണിക്കുന്നത്. പരമപിത പരമാത്മാവായ ശിവന്റെ ചിത്രമാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കരൻ സൂക്ഷ്മവതനത്തിലെ ദേവതകളാണ്. പ്രജകളുടെ പിതാവായ ബ്രഹ്മാവ് തീർച്ചയായും ഇവിടെ തന്നെ വേണം. പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളായി ബ്രഹ്മകുമാർ കുമാരിമാർ ഒരുപാട് പേരുണ്ട്. ഏതുവരെ ബ്രഹ്മാവിന്റെ കുട്ടിയായി മാറുന്നില്ലയോ അതുവരെയും ബ്രാഹ്മണനായി മാറിയിട്ടില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാണ് ശിവബാബയിൽ നിന്ന് സമ്പത്ത് നേടുക? കുഖവംശാവലികളാകാൻ സാധിക്കില്ല. മുഖവംശാവലി എന്നാണ് മഹിമ. നിങ്ങൾ പറയും, നമ്മൾ പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലികളാണെന്ന്. മറ്റെല്ലാവരും ഗുരുക്കന്മാരുടെ ശിഷ്യന്മാരായിരിക്കും. ഇവിടെ നിങ്ങൾ ഒരാളെ മാത്രമാണ് അച്ഛനെന്നും ടീച്ചറെന്നും സദ്ഗുരുവെന്നും പറയുന്നത്. ഈ ബ്രഹ്മാവിനെയും അങ്ങനെ പറയില്ല. നിരാകാരനായ ശിവബാബയുമുണ്ട്, ജ്ഞാനത്തിന്റെ സാഗരനാണ്. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനവും നൽകുന്നു. ടീച്ചറും നിരാകാരൻ തന്നെയാണ്. സാകാര മാധ്യമത്തിലൂടെ ജ്ഞാനം കേൾപ്പിക്കുന്നു. ആത്മാവ് തന്നെയാണ് സംസാരിക്കുന്നത്. ആത്മാവ് തന്നെയാണ് പറയുന്നത് എന്റെ ശരീരം തെ ഉപദ്രവിക്കരുത് എന്ന്. ആത്മാവ് ദുഃഖിയാകുമ്പോഴാണ് നിർദ്ദേശം നൽകുന്നത്. കുട്ടികളെ, വിനാശം മുന്നിൽ നിൽക്കുകയാണ്. പാരലൗകിക അച്ഛൻ അവസാന സമയത്ത് എല്ലാവരെയും തിരിച്ചുകൊണ്ടുപോകുന്നതിനു വേണ്ടി വരികയാണ്. ബാക്കി എന്തെല്ലാമുണ്ടോ അതെല്ലാം വിനാശമാകണം. ഈ ലോകത്തെ തന്നെയാണ് മൃത്യു ലോകമെന്ന് പറയുന്നത്. സ്വർഗമെന്നത് ഈ ലോകത്തിലാണ് ഉള്ളത്. ദിൽവാഡ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെ തപസ് ചെയ്യുന്നു, മുകളിൽ സ്വർഗമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് കാണിക്കുക? മുകളിൽ ദേവതകളുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ദേവതകളും ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മനസ്സിലാക്കി കൊടുക്കാൻ വളരെ നല്ല യുക്തി വേണം. ക്ഷേത്രത്തിൽ പോയി മനസ്സിലാക്കി കൊടുക്കണം. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ശിവബാബയുടെ ഓർമ്മ ചിഹ്നമാണ്. ശിവൻ വാസ്തവത്തിൽ ബിന്ദുവാണ്. എന്നാൽ ബിന്ദുവിനെ എങ്ങനെയാണ് പൂജിക്കുക? ഫലവും പൂക്കളും എങ്ങനെയാണ് അർപ്പിക്കുക? അതിനുവേണ്ടിയാണ് വലിയ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത്രയും വലിയ രൂപമൊന്നുമില്ല. പാടാറുമുണ്ട്, ഭ്രൂമധ്യത്തിൽ അത്ഭുതകരമായ ഒരു നക്ഷത്രം തിളങ്ങുന്നു. വളരെ സൂക്ഷ്മം തന്നെയാണ്, ബിന്ദുവാണ്. വലിയ സാധനമാണെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ പെട്ടെന്ന് തന്നെ അതിനെ പിടിച്ചെടുക്കും. 1000 സൂര്യനോളം തേജസ്സൊന്നുമില്ല. ചില ഭക്തർ വരുമ്പോൾ പറയാറുണ്ട്, നമുക്കിങ്ങനെയുള്ള മുഖമാണ് കാണുവാൻ സാധിക്കുന്നതെന്ന്. ബാബു മനസ്സിലാക്കി തരുന്നു, അവർക്ക് പരമപിത പരമാത്മാവിന്റെ പൂർണ്ണ പരിചയം ലഭിച്ചിട്ടില്ല. അവരുടെ ഭാഗ്യം തുറന്നിട്ടില്ല. ഏതുവരെ ബാബയെ അറിയുന്നില്ലയോ അതുവരേക്കും ആത്മാവായ ഞാൻ ഒരു ബിന്ദുവിന് സമാനമാണെന്നും ബിന്ദുവായ ശിവബാബയെ ഓർമ്മിക്കണമെന്നും അറിയില്ല. അങ്ങനെ മനസ്സിലാക്കി ഓർമ്മിക്കുമ്പോൾ മാത്രമേ വികർമ്മം വിനാശമാകൂ. ബാക്കി ഇങ്ങനെയും അങ്ങനെയുമെല്ലാം, അതായത് തേജസ്സുള്ള പ്രകാശം തുടങ്ങിയവ കാണുന്നതിനെ മായയുടെ വിഘ്നമെന്നാണ് പറയുക. നമുക്ക് ബാബയെ ലഭിച്ചു എന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ. ബാബ പറയുന്നു, കൃഷ്ണന്റെ സാക്ഷാത്കാരം ലഭിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി നൃത്തമാടുന്നു. എന്നാൽ അതിലൂടെയൊന്നും സദ്ഗതി ലഭിക്കില്ല. ഈ സാക്ഷാത്കാരം പരിശ്രമം കൂടാതെ തന്നെ ലഭിക്കുന്നതാണ്. അഥവാ നല്ല രീതിയിൽ പഠിച്ചില്ലെങ്കിൽ പ്രജയിലേക്ക് പോകും. സാക്ഷാത്കാരത്തിന്റെ ലാഭവും ലഭിക്കുമല്ലോ. ഭക്തി മാർഗത്തിൽ ഒരുപാട് പരിശ്രമിക്കുമ്പോഴാണ് സാക്ഷാത്കാരം ലഭിക്കുന്നത്. ഇവിടെ കുറച്ച് പരിശ്രമിക്കുകയാണെങ്കിൽ പോലും സാക്ഷാത്കാരമുണ്ടാകുന്നു. എന്നാൽ അതിലൂടെ ഒരു ലാഭവുമില്ല. കൃഷ്ണപുരിയിൽ സാധാരണ പ്രജയായി മാറും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ശിവബാബ നമുക്ക് ഈ ജ്ഞാനം കേൾപ്പിക്കുകയാണ്. ബാബയുടെ നിർദ്ദേശമാണ് തീർച്ചയായും പവിത്രമായി മാറണം. എന്നാൽ ചിലർക്കൊന്നും പവിത്രമായിരിക്കാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ചില പതീതരും ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു. അവർ അവനവന്റെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്, സ്വയത്തെ ചതിക്കുകയാണ്. ബാബയെ ചതിക്കുന്നതിന്റെ കാര്യം തന്നെ ഇല്ല. ബാബയെ ചതിച്ച് പൈസ എന്തെങ്കിലും നേടാനുണ്ടോ? ശിവബാബയുടെ ശ്രീമതത്തിലൂടെ നിയമമനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഭാഗ്യത്തിലില്ല എന്ന് മനസ്സിലാക്കാം. പഠിക്കുന്നില്ല എങ്കിൽ കൂടുതലായി മറ്റുള്ളവർക്ക് ദുഃഖം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒന്ന്, അവർക്ക് ധാരാളം ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും. മറ്റൊന്ന്, പദവിയും ഭ്രഷ്ടമാകും. നിയമവിരുദ്ധമായ ഒരു കർമ്മവും ചെയ്യരുത്. ബാബ മനസ്സിലാക്കി തരുമല്ലോ നിങ്ങളുടെ പെരുമാറ്റം ശരിയല്ലെന്ന്. ബാബ സമ്പാദിക്കാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ആര് ചെയ്തോ ഇല്ലയോ അവരുടെ ഭാവി. ശിക്ഷകൾ അനുഭവിച്ച് തിരിച്ച് ശാന്തിധാമത്തിലേക്ക് പോവുക തന്നെ വേണം. പദവി ഭ്രഷ്ടമാവുകയും ചെയ്യും, ഒന്നും ലഭിക്കില്ല. ഒരുപാട് പേർ വരുന്നുണ്ട്, എന്നാൽ ഇവിടെ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്ന കാര്യമാണ്. കുട്ടികൾ പറയുന്നു, ബാബ ഞങ്ങൾ സ്വർഗത്തിലെ സൂര്യവംശി പദവി പ്രാപ്തമാക്കുമെന്ന്. രാജയോഗമല്ലേ? വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പും നേടാറുണ്ടല്ലോ. പാസ്സാകുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. സ്കോളർഷിപ്പ് നേടിയവരുടേതാണ് മാലയുണ്ടാകുന്നത്. ആര് എത്രത്തോളം പാസ്സാകുന്നുവോ അത്രത്തോളം അവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. ഇത് മാലയാണ്. സ്കോളർഷിപ്പുകാരുടെ അഭിവൃദ്ധി ഉണ്ടായി ഉണ്ടായി ആയിരമായി മാറുന്നു. രാജ്യപദവിയാണ് സ്കോളർഷിപ്പ്. നല്ല രീതിയിൽ പഠിപ്പ് പഠിക്കുന്നവർക്ക് ഗുപ്തമായി ഇരിക്കാൻ സാധിക്കില്ല. ഒരുപാട് പുതിയ പുതിയവർ പോലും പഴയവരെക്കാളും മുന്നേറുന്നു. ചില കുമാരിമാർ വരുമ്പോൾ പറയുന്നു, നമുക്ക് ഈ പഠിപ്പ് വളരെ നല്ലതായി തോന്നുന്നു. നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു, ഭൗതിക പഠിപ്പിന്റെ കോഴ്സ് പൂർത്തിയാക്കി ഈ പഠിപ്പിൽ മുഴുകുമെന്ന്. തന്റെ ജീവിതം വജ്രതുല്യമാക്കി മാറ്റും. ഞങ്ങൾ ഞങ്ങളുടെ സത്യമായ സമ്പാദ്യം എടുത്ത് 21 ജന്മത്തേക്ക് വേണ്ടി സമ്പത്ത് പ്രാപ്തമാക്കും. എത്ര സന്തോഷിക്കുന്നു. ഈ സമ്പത്ത് ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല എന്നറിയാം. പഠിപ്പിനോടുള്ള താൽപര്യം ഉണ്ടായിരിക്കുമല്ലോ. ചിലർക്ക് അല്പം പോലും മനസ്സിലാക്കാനുള്ള താൽപര്യമില്ല. എത്രത്തോളം പുതിയവർക്ക് താൽപര്യമുണ്ടോ അത്രയും പഴയവർക്കില്ല. അത്ഭുതമല്ലേ? ഡ്രാമയനുസരിച്ച് ഭാഗ്യത്തിലില്ലെങ്കിൽ പിന്നെ ഭഗവാന് പോലും എന്തു ചെയ്യാൻ സാധിക്കും? ടീച്ചർ പഠിപ്പിക്കുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, തന്റെ കുറവുകളെ ഒളിച്ചുവെക്കുക എന്നതും സ്വയത്തെ ചതിക്കുകയാണ്. അതിനാൽ ഒരിക്കലും സ്വയത്തോട് ചതി കാട്ടരുത്. രണ്ട്, തന്റെ ഉയർന്ന ഭാഗ്യമുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കർമ്മവും നിയമവിരുദ്ധമായി ചെയ്യരുത്. പഠിപ്പിനോടുള്ള താൽപര്യം വേണം. തനിക്ക് സമാനമാക്കി മാറ്റുന്നതിന്റെ സേവനം ചെയ്യണം. വരദാനം, അമൃതവേളയുടെ മഹത്വം അഥവാ ശ്രീമത്തിന്റെ പാലനയിലൂടെ സ്മൃതിയെ സമർത്ഥമാക്കുന്ന സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ. തന്റെ സ്മൃതി സമർത്ഥമാക്കണം. അല്ലെങ്കിൽ സ്വതവേ സ്മൃതി സ്വരൂപമാകണമെങ്കിൽ അമൃതവേളയുടെ സമയത്തിന്റെ വില അറിയൂ. എങ്ങനെയാണോ ശ്രീമതം, അതിനനുസരിച്ച് സമയത്തെ തിരിച്ചറിഞ്ഞ് സമയാനുസരണം നടക്കൂ. അപ്പോൾ സഹജമായി സർവപ്രാപ്തിയും ഉണ്ടാകും. പരിശ്രമത്തിൽ നിന്ന് മോചിതമാകും. അമൃതവേളയുടെ മഹത്വം മനസ്സിലാക്കി നടക്കുന്നതിലൂടെ ഓരോ കർമ്മവും മഹത്വമനുസരിച്ചായിരിക്കും. ആ സമയത്ത് വിശേഷ ലൈസൻസ് ഉണ്ടായിരിക്കും. അതിനാൽ സഹജമായി സ്മൃതിയെ സമർത്ഥമാക്കാൻ സാധിക്കുന്നു. സ്ലോഗൻ: ഓർമ്മയിലൂടെയും നിസ്വാർത്ഥ സേവനത്തിലൂടെയും മായാജീതാകുന്നവർ തന്നെയാണ് സദാ വിജയി. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിന്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. സംഘടിത രൂപത്തിൽ താങ്കൾ ബ്രാഹ്മണ കുട്ടികൾക്ക് പരസ്പരം സമ്പർക്കത്തിന്റെ ഭാഷ അവ്യക്തഭാവത്തിന്റേതായിരിക്കണം. മാലാഖ അഥവാ ആത്മാക്കൾ ആത്മാക്കളോട് സംസാരിക്കുന്നതുപോലെ. ഇതിനായി ആരുടെയും കേട്ടുകേൾവിയുടെ തെറ്റുകളെ സങ്കല്പത്തിൽ പോലും സ്വീകരിക്കരുത്, സ്വീകരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാകുമ്പോൾ അപ്പോഴേ ബാബയുടെ ഏകമത സംഘടനയുടെ ശുഭകാമന പ്രായോഗികമാകൂ. താങ്കളിലൂടെ ബാബ പ്രത്യക്ഷമാകൂ. ഓം ശാന്തി.